നമസ്കാരം. ന്യൂസിലൻഡിലെ നമ്മുടെ മലയാളം എഫ് എം പ്രോഗ്രാം എഫ് എം ഫ്രീക്വൻസി 104.6 ഇന്നത്തെ പരിപാടികൾ ആരംഭിക്കുന്നു. ഈ പരിപാടിയുടെ പ്രായോജകർ കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്, വിശ്വാസ് ഫുഡ്സ്.
നിങ്ങൾക്ക് അനുയോജ്യമായ ഹോം ലോൺ, ഫസ്റ്റ് ഹോം, ഇൻവെസ്റ്റ്മെന്റ്, റീഫിനാൻസ്, റീഫിക്സ്, കൺസ്ട്രക്ഷൻ ലോൺ, കൊമേഴ്ഷ്യൽ ലോൺ, കാർ ലോൺ എന്നിവയ്ക്ക് നിങ്ങളുടെ വിശ്വസ്ത സാമ്പത്തിക ഉപദേഷ്ടാക്കൾ കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്. 0800-574-722. വിശ്വസിക്കാം, വിദഗ്ധരെ.
വിശ്വാസ് ഫുഡ്സ്. നിങ്ങൾ ന്യൂസിലൻഡിൽ എവിടെയാണെങ്കിലും നിങ്ങളുടെ തൊട്ടടുത്ത ഗ്രോസറി കടയിൽ നമ്മുടെ കേരള തനിമയിൽ കോട്ടയത്തു നിന്നുള്ള വിശ്വാസ് ഉൽപ്പന്നങ്ങൾ ലഭ്യമാണ്. വ്യത്യസ്തതകളേറെ സ്വാദിലും മുൻപിൽ വിശ്വാസ് ഫുഡ്സ്. നമസ്കാരം. നമ്മുടെ മലയാളം എഫ് എമ്മിന്റെ അറിഞ്ഞതും അറിയാത്തതും എന്ന അഭിമുഖ പരമ്പര. ഞാൻ സിന്ധു പുനൂസ്, എന്നോടൊപ്പം ഇന്ന് ചേരുന്നു ജോസഫ് ചാക്കോ. സ്വാഗതം ജോസഫ് നമ്മുടെ ഈ ഷോയിലേക്ക്.
താങ്ക് യു സിന്ധു.
പൊതുവെ നമ്മൾ പറയാറുണ്ട്, അധികം ആൾക്കാർ സഞ്ചരിക്കാത്ത പാതയിൽ സഞ്ചരിക്കുമ്പോൾ വിജയത്തിന് സാധ്യത കൂടുതലാണെന്ന്. ഒരു ഏകദേശം 25 വർഷങ്ങൾക്ക് മുമ്പാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കേരളം വിടാനായിട്ട് എന്തായിരുന്നു കാര്യം?
25 വർഷം മുമ്പ് എന്റെ വെഡിങ് കഴിഞ്ഞ സമയത്ത് ഞാൻ വർക്ക് ചെയ്തിരുന്ന സ്ഥലത്തിന് അടുത്തായിരുന്നു കോൺസുലേറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ അവരിങ്ങനെ നമ്മളോട് ചോദിച്ചു എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ. അങ്ങനെ ആപ്ലിക്കേഷൻ ഇട്ടു. എനിക്ക് ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ 3 weeks PR സ്റ്റാമ്പ് ചെയ്തു. അങ്ങനെ ഇവിടെ വന്നു. ഇവിടെ വേറെ റിലേറ്റീവ്സ് ആരും ഇല്ല. ഞങ്ങൾ രണ്ടുപേരും ഒറ്റയ്ക്ക് വന്നു. അങ്ങനെ തുടങ്ങിയതാണ്.
ഞാനീ ചോദ്യം ചോദിക്കാൻ കാര്യം, മറ്റുള്ളവർ നമ്മുടെ, നമ്മൾ പറയാറുണ്ട് പൊതുവെ ഇന്ത്യക്കാരിലെ മലയാളികൾ നമ്മുടെ നെയ്ബേഴ്സ് ചെയ്യുന്നതോ അല്ലെങ്കിൽ നമ്മളുടെ ഫ്രണ്ട്സ് ചെയ്യുന്ന കാര്യങ്ങൾ കോപ്പി ചെയ്യും, അല്ലെങ്കിൽ ഇൻസ്പയർ ചെയ്യും നമ്മൾ. അങ്ങനെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ട് വന്നതാണോ?
അങ്ങനല്ല, എന്റെ ഗോൾ ഇച്ചിരി കൂടിയ മുകളിലുള്ള ഗോളായിരുന്നു. അപ്പൊ എനിക്കറിയായിരുന്നു ആ റോഡ് എന്റെ റോഡല്ല. ഞാനപ്പോ ഇച്ചിരി ലൈൻ കൂടിയ റോഡാണ് സെലക്ട് ചെയ്തത്. അതുകൊണ്ട്
അപ്പോഴത്തെ കേരളത്തിലെ ഒരു സാമ്പത്തിക സ്ഥിതി, തൊഴിൽ മേഖല ഒക്കെ എങ്ങനെയായിരുന്നു, ഓർക്കാൻ പറ്റുന്നുണ്ടോ?
ഞാൻ ഗ്രാജുവേഷൻ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞ് ഗൾഫിൽ പോയി. ഗൾഫിൽ ഒരു 7 ജോലി ചെയ്തിരുന്നു. അതൊരു നല്ല ലേണിംഗ് എക്സ്പീരിയൻസ് ആണ്, ഗൾഫ് എക്സ്പീരിയൻസ്. നമ്മൾ എവിടെ ചെന്നാലും നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. അത് കഴിഞ്ഞ് നാട്ടിൽ പോയി കല്യാണം കഴിഞ്ഞ സമയത്താണ് പിന്നെ ഗൾഫിലേക്ക് പോയില്ല, ഇങ്ങോട്ട് ന്യൂസിലാൻഡിലേക്ക് പോകുന്നു. ഞാൻ നാട്ടിൽ അങ്ങനെ ജോലി ചെയ്തിട്ടില്ല.
അപ്പോ ഒരു സ്വയം ഒരു സംശയം തോന്നിയിരുന്നോ, ഞാൻ പോയാൽ രക്ഷപ്പെടുമോ?
എനിക്ക് അങ്ങനെ ജീവിതത്തിൽ ഇതുവരെ സംശയമൊന്നും തോന്നിയിട്ടില്ല. ഞാൻ കോൺഫിഡന്റ്. അതായത് ഓപ്പർച്യൂണിറ്റി എവിടെ കിട്ടിയാലും നമ്മൾ അതിൽ ചെയ്യാന്നുള്ളത് ഔട്ട് ഓഫ് ദ ബോക്സ് ആണ്. അല്ല, കംഫർട്ട് സോൺ, ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുവരെ കംഫർട്ട് സോണിൽ പോയിട്ടില്ല. എപ്പോഴും ഞാൻ ഔട്ട് ഓഫ് ദ ബോക്സ് ആയിരിക്കും. അത് എനിക്ക് എന്നിൽ വിശ്വാസമുണ്ട്. പിന്നെ എനിക്കറിയാം ദൈവം എപ്പോഴും എന്റെ കൂടെ ഉണ്ടാവും. ഞാൻ എപ്പോഴും ആ രീതിയിലുള്ള ഓപ്ഷൻസ് ആണ് ചൂസ് ചെയ്യാറുള്ളത്.
വളരെ ഒരു കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആയിട്ട് കേൾക്കുമ്പോൾ തോന്നുന്നു. ഇനിയും ഇവിടെ വന്നു കഴിഞ്ഞിട്ടുള്ള ചലഞ്ചസ് എന്തൊക്കെയായിരുന്നു, ഉണ്ടായിരുന്നു അന്ന്?
ഇവിടെ വന്ന സമയം ഞാൻ ഓർക്കുന്നുണ്ട്. ഞാൻ 3 ഇവിടെ എത്തുന്നത്. എയർപോർട്ടിൽ നിന്ന് സിറ്റിയിലേക്ക് ഉള്ളൊരു ഹോട്ടലിലായിരുന്നു അന്ന് അക്കോമഡേഷൻ. അവിടെ താമസിച്ചു. ഏകദേശം ഒരു 2 ഞാൻ ജോലിക്ക് വേണ്ടി സിറ്റിയിൽ തന്നെ, ഞാൻ എന്നും ഓർക്കുന്നുണ്ട്, എല്ലാം നടന്നാണ് ആ സ്ട്രീറ്റ് കവർ ചെയ്തത്. പക്ഷെ ജോലിയൊന്നും കിട്ടിയില്ല. ഒരു 3 കഴിഞ്ഞാണ് ആദ്യത്തെ ജോലി കിട്ടുന്നത്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ പുറകോട്ട് നോക്കിയിട്ടില്ല. ആ ജോലി കീപ്പ് ചെയ്തു. മോസ്റ്റ് ഓഫ് ദ ടൈം 3 ഞാൻ ചെയ്യാറുണ്ടായിരുന്നു. ഒരു മെയിൻ ജോബും 2 പാർട്ട് ടൈം. മിനിമം 16-17 അവേഴ്സ് ഡെയിലി വർക്ക് ചെയ്യും. പിന്നെ ഫാമിലി ഒന്ന് വളരെ സപ്പോർട്ടീവ് ആണ്. അതുകൊണ്ട് എനിക്ക് വീട്ടിലെ കാര്യങ്ങൾ ഞാൻ അങ്ങനെ നോക്കേണ്ടി വന്നിട്ടില്ല. അത് വൈഫ് ഹാൻഡിൽ ചെയ്യും. ബാക്കി ഞാൻ ജോലി ചെയ്യും. അതിൽ ഞാൻ നന്നായിട്ട് തന്നെ ചെയ്തിരുന്നു എന്നാണ് എന്റെ വിശ്വാസം.
കഠിനാധ്വാനിയാണപ്പോ?
ഓഫ്കോഴ്സ്. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ജീവിക്കാൻ പറ്റിയല്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യുക. അത് അതിൽ മാത്രമേ ഉള്ളൂ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ.
തുടക്കകാലത്ത് എൻട്രി ലെവൽ ജോബുകളായിരിക്കുമല്ലോ ചെയ്തിട്ടുണ്ടാവുക. 3 ജോബ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. അപ്പോഴും പക്ഷേ ഒരു നമ്മൾ പറയത്തില്ലേ ലൈറ്റ് ഇൻ ദ എൻഡ് ഓഫ് ദ ടണൽ എന്ന് പറയുന്ന പോലെ ഇതല്ല എന്റെ വഴി, ഞാൻ മുന്നോട്ട് പോകും എന്നൊരു വിഷയൻ ഉണ്ടായിരുന്നു.
തീർച്ചയായിട്ടും കിട്ടുന്ന ജോലി എടുക്കുക, അടുത്ത ബെറ്റർ ഓപ്പർച്യൂണിറ്റി വരുമ്പോ ഏറ്റവും ഞാൻ നോക്കിയിരുന്ന ഇൻകം വൈസ് ആയിരുന്നു അന്ന് നോക്കിയിരുന്നത്. അപ്പൊ ലോ ഇൻകം ഉള്ളത് ഡ്രോപ്പ് ചെയ്യുക, അടുത്തതിലേക്ക് പോവുക, അതായിരുന്നു ആദ്യം തൊട്ട് നമ്മള് സ്ട്രാറ്റജി.
പിന്നെ എവിടെയായിരുന്നു ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടായത്?
ടേണിംഗ് പോയിന്റ് ഞാൻ എന്റെ ജീവിതത്തിൽ ഞാൻ ഇന്ന് ഇങ്ങനെ ഇന്റർവ്യൂ ഉള്ളതുകൊണ്ടൊന്ന് ജസ്റ്റ് ബാക്കിലേക്ക് പോയി നോക്കി എത്ര ജോലി ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒരു 23 ജോലി ഞാൻ ചെയ്തിട്ടുണ്ട്, 23-24 ജോലി ഞാൻ എന്റെ ജീവിതത്തിൽ ഇവിടെ വന്നു കഴിഞ്ഞ് ചെയ്തിട്ടുണ്ട്
ഈ
25 വർഷത്തിനകത്ത്. അതെപ്പോഴും മിക്കവാറും 3 ജോലി എപ്പോഴും ഉണ്ടാവും. ടേണിംഗ് പോയിന്റ് വരുന്നത് ഞാൻ ന്യൂ വേൾഡിൽ ജോലി ചെയ്തു, വേറെ ഒരു ചോക്ലേറ്റ് ഫാക്ടറിയിൽ പാർട്ട് ടൈം ജോലി ചെയ്യുമായിരുന്നു, പേപ്പറിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ചെയ്തിരുന്ന സമയത്താണ് ഞാൻ ബസ് ഡ്രൈവറായിട്ട് കയറി. ആ സമയത്ത് അന്ന് ഇന്നത്തെ പോലെയുള്ള ഡ്രൈവേഴ്സ് അല്ല, ഇന്നത്തെ ഡ്രൈവേഴ്സിന് GPS ഉണ്ട്, ബാക്കി എല്ലാ ഫെസിലിറ്റിയും ഉണ്ട്, ഓട്ടോമാറ്റിക് വണ്ടി വെഹിക്കിൾസ് ആണ്, അത് മാനുവൽ വെഹിക്കിൾ ആണ് ബസ്. GPS ഇല്ല, നമ്മൾ ആ ടൈമിൽ ഓടണം. അന്നത്തെ കസ്റ്റമേഴ്സ് എന്ന് പറയുന്ന പാസഞ്ചേഴ്സ് എന്ന് പറയുന്നത് ഇന്നത്തെല്ലാം റഫാണ് ആൾക്കാർ.
അപ്പൊ
അവരെ മാനേജ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ് വലിയ ബുദ്ധിമുട്ടായി. പക്ഷെ നമ്മളതൊന്നും നോക്കിയില്ല, നമ്മള് നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന രീതിയിൽ പെർഫോം ചെയ്തു. ഞാൻ സിറ്റി ഡിപ്പോയിലായിരുന്നു ബസ് ഡ്രൈവറായിട്ട് ജോലി ചെയ്തിരുന്നത്,
ഓക്ലൻഡ് സിറ്റിയിൽ.
അങ്ങനെ Class 4 license, Class 5 license വന്നു. അങ്ങനെ ഉള്ളപ്പോഴാണ് വെസ്റ്റ് ഓക്ലൻഡില് വേസ്റ്റ് മാനേജ്മെന്റിന്റെ ഒരു ട്രക്ക് കോൺട്രാക്ടറിന് അവർക്ക് വേണമെന്ന് പറയുന്ന ഒരു അഡ്വർടൈസ്മെന്റ് ഞാൻ കണ്ടു. ഞാൻ അവരുടെ ഓഫീസിൽ ചെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇന്ത്യക്കാരെടുക്കുകയല്ല, ആരില്ല ഇന്ത്യക്കാരില്ല, എടുക്കാത്തതിന്റെ കാര്യം അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇന്ത്യൻസ് റിലയബിൾ അല്ല, ആ ജോബ് രാവിലെ 1 മണിക്ക് തുടങ്ങി വൈകിട്ട് 6 മണിക്ക് തീരത്തുള്ളൂ. അപ്പൊ അന്ന് ഇന്നത്തെ പോലെ ലോഗ് ബുക്ക് ഫെസിലിറ്റി ഒക്കെ അന്നും ഉണ്ട്, പക്ഷെ അന്ന് കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആയിരുന്നു. അതുകൊണ്ട് നമ്മൾ അത്രയും അവേഴ്സ് ചെയ്തു, ചെയ്യണമെന്നും പറഞ്ഞു.
ആ സമയത്ത് ജോസഫിന് സ്വന്തമായി ട്രക്ക് ഉണ്ടായിരുന്നോ?
ഇല്ല, അവർ ട്രക്ക് നമ്മൾ വാങ്ങിച്ചാൽ മാത്രമേ കോൺട്രാക്ട് ആകാൻ പറ്റൂ. അപ്പൊ ഈ കോൺട്രാക്ട് നമ്മുടെ കയ്യിലുണ്ട്, ട്രക്ക് വാങ്ങാം. അപ്പൊ അങ്ങനെ എന്റെ ബസ് ഡിപ്പോയിൽ ഉണ്ടായിരുന്നു ഒരാൾ, അവിടെ സൂപ്പർവൈസറായിട്ട് വർക്ക് ചെയ്തിരുന്നു. അപ്പൊ പുള്ളിക്ക് എന്നെ പരിചയമുണ്ട്, അങ്ങനെ പുള്ളിയുടെ ഇൻഫ്ലുവൻസിലാണ് എനിക്ക് ആ കോൺട്രാക്ട് കിട്ടുന്നത്. അതൊരു വലിയ ടേണിംഗ് പോയിന്റ് ആയിരുന്നു. ആ സമയത്ത് അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം എന്ന് പറയുന്നത് നമ്മളെ എക്സ്പെക്ട് ചെയ്യാതിരുന്ന ഒരു ഇൻകം. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ ഇന്നും വെസ്റ്റ്പാക്ക് ബാങ്കിൽ പൈസ വിഡ്രോ ചെയ്യാൻ ചെന്നപ്പോ എന്റെ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുക, ആരുടെയോ പൈസ അതിൽ തെറ്റായിട്ട് വന്നെന്നും പറഞ്ഞിട്ട്. അപ്പൊ അന്ന് അതെനിക്കൊരു നല്ല ടേണിംഗ് പോയിന്റ് ആയിരുന്നു. അവിടെ നിന്നാണ് നമ്മള് വേറെ സെക്ടറിലേക്ക് മാറി തുടങ്ങി.
ഒരു ഈ വേസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു അന്നത്തെ കാലത്ത് മലയാളികൾ ആരും തന്നെ സ്റ്റാർട്ട്
ചെയ്തിട്ടുണ്ടായിരുന്നില്ല.
അപ്പൊ തികച്ചും വ്യത്യസ്തമായ ഒരു വഴി തന്നെ തുടങ്ങാനായിട്ട് ജോസഫ് ശ്രമിച്ചു തുടക്കത്തിൽ തന്നെ.
തീർച്ചയായിട്ടും എനിക്ക്, ഞാൻ പറഞ്ഞില്ലേ, എന്റെ ഗോള് എല്ലാവരുടെയും ഗോൾ അല്ലായിരുന്നു ആ സമയത്ത്. അതുകൊണ്ട് ഞാൻ തീർച്ചയായിട്ടും വേറൊരു അപ്രോച്ച് ആയിരുന്നു എടുത്തിരുന്നു.
അപ്പൊ അതിൽ നിന്ന് കിട്ടിയ മൂലധനം ഉപയോഗിച്ച് മുന്നോട്ട് പുതിയ പുതിയ വഴികൾ വെട്ടിപ്പിടിച്ചോ?
തീർച്ചയായിട്ടും അത് കഴിഞ്ഞ് ഞാൻ ട്രക്കിംഗ് ബിസിനസ്സിൽ വരുന്നു. ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ ഡെലിവറി ഉണ്ടായിരുന്നു.
അപ്പൊ ട്രക്കുകളുടെ എണ്ണം കൂടിയോ?
ഇല്ല, ട്രക്ക് ഞാൻ തന്നെയായിരുന്നു. എനിക്ക് അന്ന്
ഓണർ ഓപ്പറേറ്റഡ്.
അതെ, ഞാൻ എടുക്കുന്ന ജോലികളുടെ മെയിൻ പ്രശ്നം ടൈമിംഗ് ആ. നമ്മളൊരു ഡ്രൈവറിനെ വെച്ച് കഴിഞ്ഞാൽ ആ ഡ്രൈവർ ഒരു ദിവസം വന്നില്ലെങ്കിൽ അതെനിക്ക് ഭയങ്കര ഡാമേജ് ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് ഞാൻ തന്നെ മാനേജ് ചെയ്യുക, ഞാൻ തന്നെ ഡ്രൈവ് ചെയ്യുക എന്നുള്ള ഒരു സിസ്റ്റം ഞാൻ ഉപയോഗിച്ചു. അപ്പൊ അത് നന്നായിട്ട് ഞാൻ വർക്ക് ചെയ്തു, അത് നല്ല രീതിയിൽ പോയി. പക്ഷേ ഞാൻ പറയല്ലേ, ഹാർഡ് വർക്ക്, 17 hours, 16 hours വർക്കിംഗ് ആണ്. അറൌണ്ട് 180 ബിൻസ് ഒരു ദിവസം ലിഫ്റ്റ് ചെയ്യണം. അത് രാത്രിയിൽ നമ്മളുടെ ജോലിയാണ്, അതിന്റെ അകത്ത് ഒത്തിരി വേറെ ആൾക്കാർ നമ്മൾ ഫേസ് ചെയ്യണം. രാത്രി നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ചില ആൾക്കാർ ഈ ബിന്നിന്റെ അകത്തിരിക്കും, നമ്മൾ ലിഫ്റ്റ് ചെയ്യുമ്പോഴായിരിക്കും തലപൊക്കി നോക്കുന്നത്. അങ്ങനെയൊക്കെ ഒത്തിരി സാഹചര്യങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് അതൊന്നും ഒരു പ്രശ്നമായിട്ട് നമ്മളൊന്ന് കണക്ക് കൂട്ടിയിരുന്നില്ല, നമ്മള് മുമ്പോട്ട് തന്നെ പോയി.
അടുത്ത
ബിസിനസ് ഞാൻ ട്രക്ക് ഡ്രൈവിംഗ് ചെയ്യുന്ന സമയത്ത് തന്നെ ഞാൻ ടാക്സി ഡ്രൈവ് ചെയ്യാൻ തുടങ്ങിയിരുന്നു. അതിനു മുമ്പ് തന്നെ ബസ് ഡ്രൈവ് ചെയ്യുമ്പോൾ തന്നെ ടാക്സി ഉണ്ട്. അങ്ങനെ ടാക്സിയിൽ നന്നായിട്ട് പോകുമായിരുന്നു. അത് കോർപ്പറേറ്റും റീജൻസി എന്ന് പറയുന്ന രണ്ട് VIP ട്രാൻസ്ഫേഴ്സ് ആണ് നമ്മൾ ചെയ്തോണ്ടിരുന്നത്. അതുകൊണ്ട് ഓക്ലൻഡിലുള്ള മിക്ക വി ഐ പികളെയും നമുക്ക് കൊണ്ടുപോകാൻ പറ്റി. അങ്ങനെ ഉള്ള ഒത്തിരി ബെനിഫിറ്റ്സ് അധികം ഉണ്ടായി. ഞാൻ ഇപ്പോഴും ഏറ്റവും എൻജോയ് ചെയ്യുന്ന ജോലി ടാക്സി ഡ്രൈവിംഗ് തന്നെയാണ്.
ഇൻട്രസ്റ്റിംഗ്
ആണ്. ആ ജോബ് നല്ല ജോബായിരുന്നു. അന്ന് അന്ന് ഇവിടെ ഊബറൊന്നും ഇല്ല. അന്ന് മോണോപോളിയാണ് ടാക്സിയിൽ. പക്ഷെ പ്രൊഫഷണൽ ഡ്രൈവേഴ്സാണ്. ഇന്നത്തെ പോലെ ജാക്കറ്റും സ്നീക്കേഴ്സും ഇട്ടുണ്ടോന്നും ആരും വരാറില്ല. എല്ലാം പ്രൊഫഷണൽ ഡ്രൈവേഴ്സാണ്. ഓക്ലൻഡ് മുഴുവൻ അറിയണം. ജി പി എസ് ഇല്ല. അന്നുള്ള വേറൊരു ഓപ്ഷൻ മാപ്പ് നോക്കുക എന്നുള്ളതാണ്. പക്ഷെ നമുക്ക് കസ്റ്റമറെ വണ്ടി വെച്ചോണ്ട് മാപ്പ് നോക്കാൻ പറ്റിയത്. അപ്പൊ അതൊക്കെ നമുക്ക് എനിക്ക് എന്റെ നാടിനേലും കൂടുതൽ ഫെമിലിയർ ആണ് ഓക്ലൻഡിലെ അഡ്രസ്സുകൾ. ഒരു സമയത്ത് ബിൽഡിങ്ങിന്റെ കളറ് പറഞ്ഞ് ഞാൻ അഡ്രസ് പറയായിരുന്നു. അത്രയും എനിക്ക് ഓക്ലൻഡ് സിറ്റി എന്റെ കൈവെള്ളല്ല.
തീർച്ചയായിട്ടും അത് ലേൺ ത്രൂ ദ ഹാർഡ് വേ എന്ന് പറയുന്നത് ജോസഫിന്റെ കാര്യത്തിൽ വളരെയധികം യോജിക്കുന്ന ഒരു കാര്യമാണെന്നാണ് ഇപ്പൊ കേൾക്കുമ്പം തോന്നുന്നത്. ഈ ബിഹൈൻഡ് ദ വീൽസിൽ ഇരിക്കുമ്പോ പറഞ്ഞ പോലെ വി ഐ പി പാസഞ്ചേഴ്സ് ഉണ്ടാവും, ബിസിനസ് ക്ലാസ്സിൽ വരുന്നവരുണ്ടാവും. അവരുമായിട്ടൊക്കെ ഉണ്ടായിട്ടുള്ള ഇന്ററാക്ഷൻസിൽ ഏതെങ്കിലും ഇപ്പോഴും ഓർത്തിരിക്കുന്ന ഒരു കേസ് ഉണ്ടോ?
ഞാൻ ന്യൂസിലാൻഡിലെ 3 പ്രൈം മിനിസ്റ്റേഴ്സിനെ ഡ്രൈവ് ചെയ്തിട്ടുണ്ട്. ഒട്ടുമിക്ക മിനിസ്റ്റേഴ്സിനെ എടുത്തിട്ടുണ്ട്. എനിക്ക് എപ്പോഴും ഓർമ്മയുള്ളത് ഹെലൻ ക്ലാർക്കിനാണ്. ഞാൻ വന്ന സമയത്ത് അവരിപ്പോഴും നമ്മളെ പേര് വെച്ച് വിളിക്കുന്ന ഒരു പ്രൈം മിനിസ്റ്റർ ആയിട്ട്. ഈവൻ എനിക്ക് മാത്രമല്ല, എല്ലാ ഡ്രൈവേഴ്സിനും, എന്റെ കൂടെ കൊളീഗ്സ് ആയിട്ടുള്ള എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഇപ്പോഴും ഹെലൻ ക്ലാർക്കിനാണ്. അവരിപ്പോഴും എയർപോർട്ട് യൂസ് ചെയ്യേണ്ട നമ്മളെ പേര് വിളിക്കും. പിന്നെ രണ്ടോ ഇതുണ്ടോ, ബാക്കിയുള്ളവര് ചിലപ്പോ ഡ്രൈവർ എന്ന് വിളിക്കും. പക്ഷെ ഹെലൻ ക്ലാർക്ക് ഒരിക്കലും ഡ്രൈവർ എന്ന് വിളിക്കില്ല,
പേരെടുത്ത്.
അപ്പൊ അതൊക്കെ നല്ലൊരു എക്സ്പീരിയൻസാ. അങ്ങനെ ഒത്തിരി വി ഐ പികള് കൊണ്ടുപോയിട്ടുണ്ട്.
പിന്നെ മുന്നോട്ടുള്ള യാത്രയിൽ ഒരു കാര്യങ്ങളും തടസ്സമായിട്ട് നിന്നിട്ടില്ല എന്നാണ് ജോസഫ്.
തടസ്സം ഒത്തിരി ഉണ്ടാകും, പക്ഷെ നമ്മള് തടസ്സം വരുമ്പോ അത് ഓവർകം ചെയ്യാനുള്ള വഴികളിലേക്കാണ് നോക്കും. എല്ലാരും താഴെ നിന്ന് മുകളിലോട്ട് നോക്കുമ്പോൾ ഞാൻ മുകളിൽ നിന്ന് താഴോട്ടേ നോക്കത്തുള്ളൂ. അപ്പൊ പിന്നെ ആ തടസ്സം നമുക്കൊരു ഓപ്ഷനല്ല. പ്രോബ്ലംസ് വരും, പക്ഷെ സൊല്യൂഷൻസ് അതിന്റെ കൂടെ തന്നെ ഉണ്ടാകും. അത് നമ്മൾ എത്രയും ഫാസ്റ്റായിട്ട് കണ്ടുപിടിക്കുന്നു, അവിടെ കൊണ്ട് നമ്മൾ നേരെ മുമ്പോട്ട് പോകും. അങ്ങനെയാണ് ഞാൻ ചെയ്തോണ്ടിരുന്നത്. പിന്നെ എന്റെ ജീവിതത്തിൽ മുഴുവൻ ദൈവാനുഗ്രഹം എനിക്ക് ഒത്തിരി എന്റെ കൂടെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഫാമിലിയുടെ സപ്പോർട്ട്.
ദൈവാനുഗ്രഹം എന്ന് പറയുമ്പോൾ ഇപ്പൊ വേസ്റ്റ് മാനേജ്മെന്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്തെ ചലഞ്ചസ് പറഞ്ഞു. ടാക്സി ഓടിക്കുമ്പോഴും പലതരം കസ്റ്റമേഴ്സിനെയാണ് നമ്മൾ കാണുന്നത്. എന്ന് പറഞ്ഞ പോലെ മുന്നോട്ടുള്ള മറ്റ് ബിസിനസ് ചെയ്തപ്പോൾ ഏതൊക്കെയാണ്? ഞാൻ മനസ്സിലാക്കുന്നത് ഇതിലും ചലഞ്ചസ് പിന്നെ ഫേസ് ചെയ്തിട്ടുണ്ടാവും.
തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഞാൻ എന്റെ ട്രാക്കെല്ലാം തിരിയുന്നത് ഞാൻ റിയൽ എസ്റ്റേറ്റിലേക്ക് വരുമ്പോൾ. ആ റിയൽ എസ്റ്റേറ്റിലേക്ക് വരാനുണ്ടായ ഒരു കാരണം, എന്റെ ട്രക്ക് ലോഡ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഡിലേ വന്നു. ഞാനിപ്പോ റോഡ് സൈഡിൽ പാർക്ക് ചെയ്തിരിക്കുക എന്റെ ട്രക്ക്. അപ്പൊ ഒരു പുതിയ വീട്, 4 അവര് പണിതിട്ട് വിൽക്കാനിട്ടിരിക്കുക. വിറ്റ് പോകുന്നില്ല. എന്റെ മുകളിലൊരു ഇലക്ട്രിക് ലൈൻ ഉണ്ട്, അതുകൊണ്ട് ഈ വീട് വിറ്റ് പോകുന്നില്ല. അപ്പോ ഇതിന്റെ ഓണറാണെന്ന് ഞാൻ പിന്നെയാണ് അറിയുന്നത്. ഞാൻ പുള്ളിയോട് ഇങ്ങനെ സംസാരിച്ചപ്പോ പുള്ളി പറഞ്ഞു, ഈ വീട് വിൽക്കാനുള്ളത് നിനക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അന്ന് ആ ഓണറുമായിട്ട് സംസാരിച്ചിട്ട് ഞാൻ ഹൗസിംഗ് ന്യൂസിലാൻഡിനെ കോണ്ടാക്ട് ചെയ്തു. അപ്പൊ ഹൗസിംഗ് ന്യൂസിലാൻഡ് ആ സമയത്ത് ആ ഏരിയയിൽ വീട് നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവര് ഇത് വീടെടുത്തോളാം എന്നുള്ള ഒരു എഗ്രിമെന്റ് എനിക്ക് തന്നു. അത് കഴിഞ്ഞാണ് ഞാൻ ഈ ഓണറുമായിട്ട് എഗ്രിമെന്റ് ചെയ്തത്. അങ്ങനെ
ഓൾറെഡി ഒരു ടെനന്റിനെ കണ്ടിട്ടാണ് നിങ്ങൾ ഈ വീട് വാങ്ങിയത്.
എന്റെ ലോയർ പറഞ്ഞത് നീ നിന്റെ അല്ലാത്ത വീട് നീ വിറ്റു എന്നാണ് എന്നോട് പറഞ്ഞത്. ഇത് ആദ്യത്തെ ഒരു സംഭവമാണ്. പക്ഷെ അത് എല്ലാം അത് ഞാൻ പറഞ്ഞത് ദൈവാനുഗ്രഹമാണ്. അത് അങ്ങനെ കണ്ടത് ആ സെയില് ഗോത്രുമായി. അന്ന് എനിക്ക് അന്ന് ഒരു നല്ല എമൗണ്ട് ആ 4 എന്റെ കയ്യിലേക്ക് വന്നു. അങ്ങനെ അത് വെച്ചാണ് ഇൻവെസ്റ്റ്മെന്റ് റിയൽ എസ്റ്റേറ്റിൽ തുടങ്ങുന്നത്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ എമർജൻസി ഹൗസിംഗിലേക്ക് വന്നു. എമർജൻസി ഹൗസിംഗ് ആരും ഇവിടെ മലയാളികൾ ആരും ചെയ്തിട്ടില്ല. അത് ചെയ്യാനുള്ള കാരണം ഒരു വീട് ഇതുപോലെ ലക്ക് നോക്കാൻ വേണ്ടി ഞാൻ എടുത്തിട്ട് ഹൗസിംഗ് ന്യൂസിലാൻഡിന് മറിക്കാൻ വേണ്ടി നോക്കി. പക്ഷെ അത് സക്സസ് ആയില്ല. അപ്പൊ അതൊരു വലിയ ഫിനാൻഷ്യൽ ബേർഡൻ ആയിട്ട് എന്റെ മുമ്പിൽ വന്നു. അപ്പൊ ആ വീട് കൊണ്ട് അതിന്റെ മോർഗേജ് അടയ്ക്കാനുള്ള ഒരു ഓപ്ഷൻ ഞാൻ അന്വേഷിച്ചാണ് ഞാൻ ഗവൺമെന്റിന്റെ ഹൗസിംഗ് പ്രൊവൈഡർ ആകുന്നതും എമർജൻസി ഹൗസിംഗിലേക്ക് വരുന്നതും. എമർജൻസി ഹൗസിംഗിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചലഞ്ചസ് ഫേസ് ചെയ്തതും. പക്ഷെ അതൊരു നല്ല എക്സ്പീരിയൻസ് ആണ്. നമ്മുടെ എല്ലാത്തിനോടുള്ള പേടിയെല്ലാം മാറിപ്പോയ ഒരു എക്സ്പീരിയൻസ് ആണ് ബെയിൽ ഹൗസും എമർജൻസി ഹൗസിംഗ്.
ഈ ബെയിൽ ഹൗസും എമർജൻസി ഹൗസിംഗിലും ഉണ്ടാകുന്ന കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്യാൻ അത്ര എളുപ്പമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോഴൊക്കെയുള്ള അനുഭവങ്ങൾ എന്തെങ്കിലും ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ?
ഞാൻ ആദ്യം ഒരു 36 വീട് ഞങ്ങൾ മാനേജ് ചെയ്തു. അപ്പോഴാണ് ഗവൺമെന്റിന്റെ ഒരു പോളിസി വന്ന് എമർജൻസി ഹൗസിംഗ് മോട്ടലുകളിലേക്ക് മാറ്റാൻ. അപ്പൊ നമ്മൾ ഒരു 2 മോട്ടൽ ലീസിനെടുത്ത് അതിൽ ഒരു ഏകദേശം 45 ടെനൻസിന് നമ്മൾ മിക്കവാറും തന്നെ ഫുള്ളായിരുന്നു. എന്നും ഇഷ്യൂസ് ആണ്. ഇഷ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്നത് കൂടുതലും ഒരു 95% ക്രിമിനൽസ് ആയിരിക്കും. അപ്പൊ അവരെ മാനേജ് ചെയ്യുക എന്നുള്ളതൊന്നും അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. പക്ഷെ നമുക്ക് അന്ന് നല്ലൊരു ടീം നമ്മുടെ പുറകിലുണ്ടായിരുന്നു. പിന്നെ എന്റെ ടീമിനെ വിടുന്നതിനാലും മുമ്പ് ഇഷ്യൂസിൽ ഞാൻ തന്നെയാണ് അതിൽ ഫ്രണ്ട് ലൈനിൽ നിൽക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ സ്റ്റാഫ് ഒരിക്കലും അവര് നമ്മള് ഒത്തിരി എന്താ
പറയുന്ന
അതെ അത് ഒത്തിരി കമ്മിറ്റ്മെന്റ് ഉള്ളവരുവാ. അപ്പൊ അവരെ ആദ്യത്തെ ഇടിയിടിക്കുവാണെ എനിക്ക് കിട്ടാവുള്ളൂ, പുറകില് പോകാൻ പാടില്ല. പക്ഷെ നമ്മൾ ഇത് അങ്ങനെയുള്ള ഒരു പ്രശ്നത്തിലൊന്നും പ്രശ്നങ്ങൾ എല്ലാ ദിവസവും ഉണ്ടാവും. രാത്രി പോലീസ് വിളിക്കും, അതിൽ 2 പ്രാവശ്യം ഇങ്ങനെ ഗൺ പോയിന്റിൽ നിർത്തിയിട്ടുണ്ട്. ആ ഒരു ഇഷ്യൂ വന്നു, പക്ഷെ അത് നമ്മൾ അത്ര സീരിയസ് ആയിട്ട് എടുത്തില്ല. പക്ഷെ അതിനുശേഷം നമ്മളത് അതിലും വലിയ പ്രശ്നങ്ങൾ ഇഷ്യൂ ചെയ്തിട്ടുള്ളതുകൊണ്ട് അതങ്ങനെ വലിയ പ്രോബ്ലം അല്ലാതെ നമ്മൾ മാനേജ് ചെയ്തു. പിന്നെ എന്താ പറയുന്ന നമ്മള് അവരെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു, നമ്മൾ അവരെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു അതുപോലെയാണ് അവർ തിരിച്ചും തരുന്നത്. കൂടുതലും ഗ്യാങ് മെമ്പേഴ്സ് ആയിരിക്കും. നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ ആദ്യത്തെ 2 മിനിറ്റിൽ തന്നെ നമ്മൾ അവരുടെ ഫോണിൽ അപ്പർ ഹാൻഡ് ആകണം, ഇല്ലെങ്കിൽ അവർ നമ്മളെ ഇൻസൾട്ട് ചെയ്യും. പിന്നെ ഒരാൾ ഇൻസൾട്ട് ചെയ്ത എല്ലാവരും ഇത് കണ്ടുകൊണ്ട് നിൽക്കുക, നമ്മളത് പിന്നെ അത് കണ്ടിന്യൂസ് ആവും. അതിനുള്ളൊരു അവസരം നമ്മൾ കൊടുക്കുകയല്ല, അതിനു മുമ്പ് അവനെ ടെനന്റിനെ നമ്മൾ കൺട്രോൾ ചെയ്യും.
അപ്പോഴൊക്കെ ഒരു ഇന്ത്യക്കാരൻ എന്നുള്ള രീതിയിലുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഈ പറയുന്ന തരം കസ്റ്റമേഴ്സിൽ നിന്നും ഉണ്ടായിട്ടുണ്ടോ?
അങ്ങനെ ഞാൻ ഇന്ത്യക്കാരൻ അങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടില്ല. നമുക്ക് നമ്മളെപ്പോഴും നമ്മള് ബോൾഡായിട്ട് നമ്മൾ കോൺഫിഡന്റ് ആയിരിക്കണം. എങ്കിൽ മാത്രമേ അവർക്ക് നമ്മളിലും കൂടുതലുള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ സൈസിലുള്ള ബെനിഫിറ്റേ ഉള്ളൂ. ബാക്കി നമ്മളാണ് അപ്പർ ഹാൻഡ്. സൈസിലുള്ളൊരു ബെനിഫിറ്റ് നമുക്കത് ഒരു ഇഷ്യൂ ആയിട്ട് തോന്നിയിട്ടില്ല. നമ്മളത് മാനേജ് ചെയ്യും, അതിനുള്ള കോൺഫിഡൻസ് നമുക്കുണ്ട്.
അതെങ്ങനെയാണ് അത് ആർജിച്ചെടുത്തത്?
അത് ആർജിച്ചെടുത്തത് എക്സ്പീരിയൻസിൽ കൂടെ തന്നെയാ. നമ്മള് അങ്ങനെ നമ്മുടെ അടുത്ത് ഒരാള് എനിക്ക് ഇപ്പൊ പെട്ടെന്ന് ഓർമ്മ വന്നത് ഒരു ടെനന്റ്, ഒരു ഓക്ലൻഡിലുള്ള ഒരു ഫേമസ് ഗ്യാങ് മെമ്പർ. പുള്ളിയുടെ പരിപാടി എന്ന് പറഞ്ഞാൽ രാത്രി 12 മണി കഴിയുമ്പോ സ്റ്റെയർ കേസിൽ ബൈക്ക് ഓടിച്ച് കയറ്റി ഇറക്കുക. അപ്പൊ നമ്മൾ അവന്റെ അടുത്ത് ചെന്നിട്ട് മാനേജർ പറ സംസാരിച്ചപ്പോ മാനേജറിനെ പുഷ് ചെയ്തു എന്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്തു. ഞാൻ ചെന്ന് സംസാരിച്ചപ്പോ ഞാൻ പറഞ്ഞു ഇനി നീ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നിന്നെ പുറത്തു വിടും, പിന്നെ നിർത്തുകയെന്ന് പറഞ്ഞു. അപ്പൊ അവൻ പറഞ്ഞു അവൻ ഇനിയും കണ്ടിന്യൂ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു നമ്മുടെ മലയാളത്തിലുള്ള വേർഡിങ്സ് ഞാൻ ഇംഗ്ലീഷിലാക്കി അവനോട് പറഞ്ഞു. അതായത് ഇച്ചിരി മോശമായിട്ട് സംസാരിച്ചു. ഇവരുടെ പ്രോസസ്സർ സ്ലോ ആയതുകൊണ്ട് ഇവരത് മനസ്സിലാക്കിയെടുക്കാൻ ഒരു 2-3 മിനിറ്റ് എടുത്തു. അതിനുള്ളിൽ ഞാൻ തിരിച്ചു പോകുന്നു. പക്ഷെ അന്ന് വൈകിട്ടോടുകൂടി അവൻ നീറ്റായി പറഞ്ഞനുസരിച്ച്. എന്നിട്ട് അവൻ പിറ്റേ ദിവസം എന്റെ മാനേജറോട് പറഞ്ഞു നിന്റെ ബോസ് ഭയങ്കര ക്രൂരനാണെന്ന് പറഞ്ഞു. അതായത് നമ്മളെ മലയാളത്തിൽ നിന്ന് അത് കൺവേർട്ട് ചെയ്യുമ്പോൾ അവന് ഭയങ്കര ക്രൂരതയായിട്ട് തോന്നി. പക്ഷെ അവൻ അത് ഒറ്റ ദിവസം കൊണ്ട് നന്നായി. അങ്ങനെ നമുക്കങ്ങനെ ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല. നമ്മൾ മാനേജ് ചെയ്യും. പക്ഷെ പിന്നെ ലേഡീസിനെ മാനേജ് ചെയ്യാനാണ് നമ്മൾ ഇച്ചിരി സ്ട്രഗിൾ ചെയ്തിട്ടുള്ളത്. ആണുങ്ങൾ നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യും? അത് ഫിസിക്കലി ആണെങ്കിലും മാനേജ് ചെയ്യും, വെർബലി ആണെങ്കിലും മാനേജ് ചെയ്യും.
അപ്പോ ആ ഒരു ജേർണിയുടെ എന്തെങ്ങനെ ആയിരുന്നു വരുന്നത്?
അത് ഗവൺമെന്റ് ചേഞ്ച് ആയപ്പോ എമർജൻസി ഹൗസിംഗ് ക്ലോസ് ചെയ്യാനല്ല ഏറ്റവും റെഡ്യൂസ് ചെയ്യാനുള്ള ഒരു പോളിസിയിലേക്ക് വന്നു. അപ്പൊ നമുക്ക് മോട്ടർ എമർജൻസി ഹൗസിംഗ് ഇല്ലെങ്കിൽ അത് മാനേജ് ചെയ്യാൻ പാടാം, പ്രോഫിറ്റബിൾ ആയിട്ട് മാനേജ് ചെയ്യാൻ പാടായതുകൊണ്ട് നമ്മൾ അത് നിർത്തി. അപ്പോഴും നമ്മൾ കുറെ ആളുകൂടെ ബെയിൽ ഹൗസ് കൊണ്ടുപോയായിരുന്നു. പിന്നെ ബെയിൽ ഹൗസ് മാത്രമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനുള്ള ചില സാങ്കേതിക ബുദ്ധിമുട്ട് കാരണം പിന്നെ അത് വിട്ടുകളും.
ഇത്രയും സ്ട്രെസ്സും ജോലിയും, അതായത് ഓ ടൈമിലുള്ള ജോലി, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സ്, ഇതിനിടയ്ക്ക് എന്തെങ്കിലും ഒരു പേഴ്സണൽ അൺവൈൻഡിങ് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നോ?
ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പാട്ട് കേൾക്കും, പിന്നെ ഇഷ്ടമുള്ള കാര്യം എനിക്കിഷ്ടമുള്ള ഞാൻ ചെയ്യും. എപ്പോഴാണേലും ഇപ്പൊ എനിക്കൊരു ചായയും പരിപ്പുകൂടെയും കഴിക്കണമെന്ന് തോന്നിയാൽ ഞാൻ അപ്പം തന്നെ പോയത് കഴിക്കും. എന്താ നാളെ ഞാൻ ഉണ്ടാവുമല്ലോ എന്ന് എനിക്കൊരു ഗ്യാരണ്ടി ഇല്ല. അതുകൊണ്ട് എന്റെ ഇഷ്ടങ്ങൾ ഞാൻ ഒരിക്കലും ബാക്കി വെക്കാറില്ല. ഞാൻ ഇന്ന് വരെ ഉള്ളതിൽ ഞാൻ ഏറ്റവും ഭാഗ്യവാനായ മനുഷ്യനാണ്. എന്റെ ആഗ്രഹങ്ങളൊന്നും മിച്ചമില്ല, എന്റെ ആഗ്രഹങ്ങളെല്ലാം കഴിഞ്ഞ ഇനി ഞാൻ പോകുന്നത് ബോണസ് റൺ.
എപ്പോഴെങ്കിലും ഇത്രയും കോൺഫിഡൻസ് ഞാൻ കേൾക്കുന്നത് കൊണ്ട് ചോദിക്കുകയാണ്, ഏതെങ്കിലും ഒരു പോയിന്റില് ഞാൻ എടുത്ത ഈ ഡിസിഷൻ ശരിയായിരുന്നോ എന്ന് സ്വയം ഒരു അവലോകനം ചെയ്തിട്ടുണ്ടോ?
ഞാൻ അങ്ങനെ നോക്കാറില്ല. പ്രോബ്ലംസ് ഒത്തിരി വരും, പക്ഷെ അത് സോൾവ് ചെയ്ത് മുമ്പോട്ട് പോകാൻ നോക്കത്തുള്ളൂ. ഞാൻ റീവൈൻഡ് പോകാറില്ല. റീവൈൻഡ് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും. പിന്നെ ഞാൻ ഒത്തിരി മുമ്പോട്ടും ചിന്തിക്കാറില്ല, അത് നമ്മൾ ഒത്തിരി ആങ്ഷ്യസ് ആക്കും. ഇന്നും നമ്മുടെ സൊല്യൂഷൻ ഉണ്ട്, ഏത് പ്രോബ്ലം ഉണ്ട് സൊല്യൂഷൻ ഉണ്ട്, നമ്മുടെ ചുറ്റും തന്നെ ഉണ്ട്. നമ്മളത് എത്ര നേരത്തെ കണ്ടുപിടിക്കുന്നു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്യും. നമ്മൾ വീണാൽ എത്ര പെട്ടെന്ന് എഴുന്നേക്കുക എന്നുള്ളതേ ഉള്ളൂ. പിന്നെ അവിടെ കിടക്കാതിരുന്നാൽ മതി, കിടന്നു പോയാൽ നമ്മൾ പോയി
പോയി. അപ്പോ ടാക്സി ഡ്രൈവറും ഡ്രൈവറും ഒക്കെ ആയിട്ട് ഡ്രൈവിംഗ് നല്ല സ്കില്ലുള്ള ആളാണ്.
തീർച്ചയായിട്ടും ഞാൻ എന്റെ ഒരു ഏകദേശം ഒരു 2.5 million kilometers ഞാൻ ന്യൂസിലാൻഡിൽ ഡ്രൈവ് ചെയ്തിട്ടുണ്ട്. ഓൺലി ജോബ് ലോഗ് ബുക്ക് വെച്ച് അതിന്റെ ഒരു 2.5 കൂടെ മിക്കവാറും ഞാൻ പറയുന്നത്.
ഹെലികോപ്റ്റർ ഓടിക്കുന്നുണ്ടോ?
ഹെലികോപ്റ്റർ ചെയ്യുമായിരുന്നു. അത് എന്റെ ഫാദർ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് മാറി. ലൈസൻസ് എടുത്തിട്ടില്ല, ഞാൻ സോളോ ഫ്ലൈ ചെയ്തോണ്ടിരുന്നാണ്. പിന്നെ എന്റെ മദറൊക്കെ ഇങ്ങനെ പറഞ്ഞു ഞാൻ മാറി. ഞാൻ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന എന്റെ അമ്മയാ, അതുകൊണ്ട് ഞാൻ അത് കേട്ടില്ലെങ്കിൽ ഒരു പ്രോബ്ലം, അതുകൊണ്ട് ഞാൻ അത് നിർത്തി.
അത് മാത്രമാണ് ഒരു വീക്ക്നെസ്.
അത് വീക്ക്നെസ്.
ഇവിടെ വരുന്നു, കേരളത്തിൽ നിന്ന് ഇവിടെ വരുന്നു, ഒരു എംപ്ലോയി ആയിട്ട് തുടങ്ങുന്നു. പക്ഷെ അപ്പോഴും മനസ്സിലൊരു ആഗ്രഹം ബാക്കി നിന്നിട്ടുണ്ടാവുമല്ലോ, ഞാനൊരു എംപ്ലോയി അല്ല, ഞാനൊരു ബിസിനസ് ഓണർ ആവണം, ഒരു എംപ്ലോയർ ആവണം.
തീർച്ചയായിട്ടും ഞാൻ ജോലിയുമായിട്ട് നിന്നിരുന്നെങ്കിൽ എനിക്ക് ഞാൻ ഈ ആഗ്രഹിച്ച കാര്യങ്ങളൊന്നും നടക്കുകയല്ല. ഞാൻ ബിസിനസ്സിൽ വന്നതുകൊണ്ടാണ് ഇതെല്ലാം നടന്നു.
അതുവഴി ഇപ്പം ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നതിനൊരു കാരണമുണ്ട്. ഇമിഗ്രൻസിനെ എന്നും ഇമിഗ്രൻസ് ആയിട്ട് തന്നെ കാണുകയുള്ളൂ, ഏത് രാജ്യത്തായാലും, ന്യൂസിലൻഡിലല്ല, ലോകത്ത് എവിടെ പോയാലും. പക്ഷെ നിങ്ങളെ പോലുള്ളവരുടെ കോൺട്രിബ്യൂഷൻ വളരെ വിലപ്പെട്ടതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
നമ്മൾ വിലപ്പെട്ടതാണെങ്കിലും ഞാൻ ഈ ഒത്തിരി VIPകളെ കൊണ്ടുപോയിട്ടുള്ളതുകൊണ്ട് നമ്മളവരുമായിട്ട് സാധാരണ സംസാരിക്കാറില്ല. നമ്മളോട് സംസാരിച്ചാൽ മാത്രമേ നമ്മൾ സംസാരിക്കാറുള്ളൂ, സംസാരിക്കാം. പക്ഷെ നമ്മൾ ചില സമയത്ത് ബാക്ക് സീറ്റിലെ കോൺവെർസേഷനിൽ നമുക്ക് മനസ്സിലാവും നമ്മൾ എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും അവര് നമ്മളെ ചില സമയത്ത് ബ്ലഡി ഇന്ത്യൻസ് എന്ന് പറയും. അത് അവരുടെ ആയിരിക്കും, അത് മാറി വരാൻ ഒരു 2-3 ജനറേഷൻ എങ്കിലും എടുക്കും.
എന്നിരുന്നാലും നിങ്ങളെ പോലുള്ളവരുടെ ഇപ്പോ അന്ന് ജോസഫിനെ കാണുന്നവർ ഇന്ന് ജോസഫിനെ കണ്ടാൽ ജോസഫ് ചെയ്തത് വലിയൊരു അച്ചീവ്മെന്റ് ആണെന്ന് അവർ സമ്മതിക്കത്തില്ല.
തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഞാൻ ഒരു 14 years കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകുന്ന കുറെ ക്ലയൻസ് ഉണ്ടായിരുന്നു. അപ്പൊ അവരെല്ലാം ബിസിനസ്സുകാരാ. അവരെന്നോട് ചോദിക്കുമായിരുന്നു, നീ പുതിയതായിട്ട് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്തോ, എന്താ അടുത്ത പരിപാടി. അവർക്ക് നമ്മൾ ഒത്തിരി അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട്.
ഇപ്പൊ എന്ത് ചെയ്യുന്നു? ഇപ്പൊ എന്തൊക്കെ
പ്രോപ്പർട്ടി ഡെവലപ്മെന്റ് ആണ്. പക്ഷെ മാർക്കറ്റ് ഇപ്പൊ ഡള്ളായതുകൊണ്ട് ഒരു പ്രോപ്പർട്ടി ഇപ്പൊ ഡെവലപ്പ് ചെയ്ത് കഴിയുന്നുണ്ട്. അതുകൂടെ കഴിഞ്ഞിട്ട് ഇനി എന്ത് ചെയ്യണമെന്ന് തീരുമാനിച്ചിട്ടില്ല. പിന്നെ നമ്മൾ ചൈനയിൽ നിന്ന് ബിൽഡിംഗ് മെറ്റീരിയലിന്റെ ബിസിനസ് ഉണ്ട്. അങ്ങനെ പോകുന്നു. ഞാൻ ഇനിയൊരു സെമി റിട്ടയർമെന്റിലേക്ക് പതുക്കെ നീങ്ങുമോ? നമ്മുടെ ക്ലൈമാക്സ് ഒക്കെ ആയി ഏകദേശം അടുത്ത് വരുന്നു. അപ്പൊ അതൊക്കെ കൊണ്ട് പതുക്കെ ഇത് സ്ലോ ഡൗൺ ചെയ്യുക.
കേരളത്തില് എല്ലാ വർഷവും പോകാറുണ്ടോ?
വർഷത്തിൽ 2-3 പ്രാവശ്യം പോകും. ഞാൻ ചൈനയിൽ പോകുമ്പോ ആ വഴി നാട്ടിലും പോയേ പോരും, ചൈനയിൽ ഫ്രീക്വന്റ് ആയിട്ട് പോകും.
ഞാൻ ചോദിക്കാൻ കാര്യം, നമ്മുടെ മലയാളികൾ ഇതുപോലെ സക്സസ്ഫുൾ ആയിട്ടുള്ള ബിസിനസ് മറ്റു രാജ്യങ്ങളിൽ ന്യൂസിലൻഡിലും നടത്തുന്നു. അപ്പോ തിരിച്ച് കേരളത്തിൽ ചെല്ലുമ്പോൾ അന്ന് പോകുന്ന കേരളത്തിൽ നിന്നും വ്യത്യസ്തത തോന്നാറുണ്ടോ?
തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. നാടൊക്കെ ഭയങ്കരമായിട്ട് മാറിപ്പോയി. എനിക്ക് തോന്നുന്നത് ഞാൻ നമ്മൾ നാട്ടിലെ ആൾക്കാർക്ക് ഇൻഫർമേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കിട്ടുന്നില്ല, ഇൻഫർമേഷൻസ് കുറവാ. അല്ലെങ്കിൽ ഇഷ്ടം പോലെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഗവൺമെന്റിന് തന്നെ ഒത്തിരി പോളിസീസ്. ഇപ്പൊ റീസെന്റ് ഞാൻ കണ്ടു ഭയങ്കരമായിട്ട് നാട് മാറി, വെൽ അഡ്വാൻസ്ഡ് ആണ് ഏത് സെക്ടറിൽ നോക്കിയാലും.
ജീവിതത്തിൽ അത്യാവശ്യം ആഡംബര ജീവിതങ്ങൾ കണ്ടു
എല്ലാം, ഓൾമോസ്റ്റ് എല്ലാം തന്നെ. എനിക്ക്
അതെ,
റോൾസ് റോയ്സ് ഡ്രൈവ് ചെയ്തു. പക്ഷെ ഇതുവരെ ഞാൻ എന്റെ പുറകത്ത് ബാക്ക് സീറ്റിൽ ഇരുന്നിട്ടില്ല, എപ്പോഴും ഡ്രൈവിംഗ് സീറ്റിലായിരിക്കും. പിന്നെ പിള്ളേര് മക്കളുള്ള രണ്ടുപേരും വെൽ സെറ്റിൽഡ് ആയി. അതൊക്കെ എനിക്ക് ഏറ്റവും കൂടുതൽ അഭിമാനിക്കാവുന്ന കാര്യങ്ങളാണ്.
ഇത്രയും സംതൃപ്തനായ ജോസഫിന് മുന്നോട്ടിനിയും എന്താണ് ഒരു വിഷയം?
ഇപ്പൊ നമ്മൾ ചെയ്യുന്ന ഒരു പ്രോജക്റ്റ് ഉണ്ട് എയർപോർട്ടിനടുത്ത്, ഒരു ലൈഫ് സ്റ്റൈൽ പ്രോപ്പർട്ടിയുടെ അകത്ത് ഒരു 14-bedroom ഹൗസാണ്, വലിയൊരു ഹൗസാണ്. അപ്പൊ അതൊരു എയർ ബി എൻ ബി ഫെസിലിറ്റിയാണ് അവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ അതിന്റെ കൂടെ ഇപ്പൊ ചെറിയൊരു ബർത്ത്ഡേ അങ്ങനെയൊക്കെ ഉള്ള ഒരു 100-150 റേഞ്ചിലുള്ള ആൾക്കാരെ ഉള്ളു ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലവും കൂടെ അതിന്റെ കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് നമ്മള് നന്നായിട്ട് ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ ചെയ്ത് അഫോർഡബിൾ പ്രൈസിൽ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് എന്റെ ഏകദേശം കഴിഞ്ഞു, 99% ഫിനിഷ്ഡ് ആയി. ഇനി കൗൺസിലിന്റെ സൈൻ ഓഫിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. അത് കഴിയുമ്പോ അത് റൺ ചെയ്യണം. പിന്നെ അതിന്റെ കൂടെ ബിൽഡിംഗ് മെറ്റീരിയലിന്റെ ബിസിനസ്സും ചെയ്തു പോകണം. അതാണ് ഉദ്ദേശിക്കുന്നത്.
കേരളത്തെ കുറിച്ച് ഇപ്പൊ പറഞ്ഞു, ഒത്തിരി അധികം അഡ്വാൻസ്ഡ് ആയി, ഓപ്പർച്യൂണിറ്റികളുണ്ട്, ആൾക്കാര് ഇൻഫോംഡ് അല്ലാത്തതായിരിക്കും ഒരു പരിധി വരെ പലരും പലതിലേക്കും ഇറങ്ങിത്തിരിക്കാത്തത്. കേരളത്തിലെ മെഡിക്കൽ സിസ്റ്റം വളരെയധികം അഡ്വാൻസ്ഡ് ആണെന്ന്.
തീർച്ചയായിട്ടും.
തിരിച്ച് നാട്ടിലേക്ക് പോകാൻ തോന്നാറുണ്ടോ?
തിരിച്ച് നാട്ടിലേക്ക് പോകാൻ തോന്നാറുണ്ട്, പലപ്പോഴും തോന്നാറുണ്ട്. പക്ഷെ നമുക്ക്, ഞാൻ പറഞ്ഞില്ലേ, നാടിനേലും കൂടുതലും ഞാനിപ്പോ ഇവിടെയാണ് ജീവിച്ചത്. അപ്പോ നമുക്ക് പിന്നെ മകനും മകളും ഇവിടെയാണുള്ളത്. അപ്പൊ അതൊക്കെ നമ്മളിവിടെ പിന്നെയും പിടിച്ചു നിർത്തുക. എങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു 4-5 മാസമെങ്കിലും വർഷത്തിൽ നാട്ടിൽ നിൽക്കാനുള്ള ഒരു ആഗ്രഹമുണ്ട്.
അപ്പൊ ആ ആഗ്രഹങ്ങളെല്ലാം സാധിക്കട്ടെ. വളരെ ഒരു ഇൻസ്പയറിംഗ് കാര്യങ്ങളാണ് ജോസഫ് ഇപ്പം ഞങ്ങളുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവച്ചത്. പ്രത്യേകിച്ച് നമ്മുടെ യുവതലമുറയോട്, എല്ലാവരും പോയ വഴികൾ പോകാതെ പുതിയ വഴികൾ കണ്ടെത്താൻ പറ്റുമെങ്കിൽ ആ വഴി സഞ്ചരിച്ചു നോക്കുക. അവസരങ്ങൾ അനവധിയാണ്, നമ്മൾ സ്വയം കണ്ടെത്തണം. കംഫർട്ട് സോണിൽ നിന്ന് മാറി ചെയ്യുമ്പോൾ ചിലപ്പോൾ വിജയങ്ങൾ സുനിശ്ചിതമായിരിക്കും. ഇങ്ങനെയുള്ള ആ ഒരു കാര്യങ്ങൾ ഞങ്ങളുടെ പ്രേക്ഷകരോട് ഇത്ര സമയം പറഞ്ഞു തന്നതിന് വളരെ നന്ദി. എല്ലാവിധ ആശംസകളും.
താങ്ക് യു, താങ്ക് യു. എന്റെ ജീവിതത്തിൽ നിന്നാണ് ഞാൻ പറഞ്ഞത്, എന്നെ ആരും പഠിപ്പിച്ചിട്ടില്ല, ഞാൻ MBA ഒന്നും പഠിച്ചിട്ടില്ല. എന്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ പഠിച്ച കാര്യങ്ങൾ ഞാൻ ചെയ്തു, പിന്നെ ദൈവാനുഗ്രഹം അതാണ് എന്നെ ഇവിടെ എത്തിച്ചു. താങ്ക് യു,
താങ്ക് യു, താങ്ക് യു, താങ്ക് യു.
ഈ പരിപാടിയുടെ പ്രായോജകർ കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്, വിശ്വാസ് ഫുഡ്സ്.
നിങ്ങൾക്ക് അനുയോജ്യമായ ഹോം ലോൺ, ഫസ്റ്റ് ഹോം, ഇൻവെസ്റ്റ്മെന്റ്, റീഫിനാൻസ്, റീഫിക്സ്, കൺസ്ട്രക്ഷൻ ലോൺ, കൊമേഴ്ഷ്യൽ ലോൺ, കാർ ലോൺ എന്നിവയ്ക്ക് നിങ്ങളുടെ വിശ്വസ്ത സാമ്പത്തിക ഉപദേഷ്ടാക്കൾ കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്. 0800-574-722. വിശ്വസിക്കാം, വിദഗ്ധരെ.
വിശ്വാസ് ഫുഡ്സ്. നിങ്ങൾ ന്യൂസിലൻഡിൽ എവിടെയാണെങ്കിലും നിങ്ങളുടെ തൊട്ടടുത്ത ഗ്രോസറി കടയിൽ നമ്മുടെ കേരള തനിമയിൽ കോട്ടയത്തു നിന്നുള്ള വിശ്വാസ് ഉൽപ്പന്നങ്ങൾ ലഭ്യമാണ്. വ്യത്യസ്തതകളേറെ സ്വാദിലും മുൻപിൽ വിശ്വാസ് ഫുഡ്സ്. ഇതോടെ മലയാളം FM 104.6 എന്ന ഇന്നത്തെ പരിപാടികൾ അവസാനിക്കുന്നു. നമ്മൾ പ്രക്ഷേപണം ചെയ്യുന്ന എല്ലാ പരിപാടികളും മലയാളം FM 104.6 എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. അടുത്ത പ്രക്ഷേപണം അടുത്ത വെള്ളിയാഴ്ച വൈകുന്നേരം 7:25. അതുവരേക്കും എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം പറയുന്നത് സിന്ധു പുന്നൂസ്. മലയാളം FM 104.6. പാട്ടുപാടാം, കൂട്ടുകൂടാം, കാറിലും കേൾക്കാം.
കേരം തിങ്ങും ആവന ശ്രീലകം, കേരളം മോഹനം, കേരളം മോഹനം, സസ്യശ്യാമള കോമളം, ഞാറ്റുവേല പാട്ടുയരും പുണ്യാലയം, കേരളം മോഹനം.
Your language on planetaudio.org.nz.
If you want to drink, it's your business. If you want to stop, we can help. Tune in to an Alcoholics Anonymous meeting every Sunday morning from 10:45 a.m.
planetaudio.org.nz/AA meeting on air. ਆਓ ਸਾਰੇ ਇਕੱਠੇ ਹੋ ਕੇ ਸਾਂਝ ਦਿਲਾਂ ਦੀ ਪਾਈਏ, ਦਿਲਾਂ ਦੇ ਵਿੱਚ ਪਈਆਂ ਦੂਰੀਆਂ ਨੇੜੇ ਹੋ ਮਿਟਾਈਏ। ਤੁਹਾਡਾ ਆਪਣਾ ਮਨਪਸੰਦ ਪ੍ਰੋਗਰਾਮ ਸਾਂਝ ਦਿਲਾਂ ਦੀ ਹਰੇਕ ਫਰਾਈਡੇ 11:35 ਤੋਂ ਲੈ ਕੇ 1:30 ਤੱਕ ਹਰਪਾਲ ਸਿੰਘ ਪਾਲ ਦੇ ਨਾਲ 104.6 ਪਲੈਨਟ FM ਦੇ ਉੱਤੇ। ਸੁਣਨਾ ਨਹੀਂ ਭੁੱਲਣਾ ਸਾਂਝ ਦਿਲਾਂ ਦੀ।
Wide open sea,
such a green city.
It's big, it's new, and it's different.
I love the bush.
Everything is happening here in Auckland.
Just about everywhere you can see the water.
It's a sparkling city.
Loving Auckland, our diverse city. 104.6 Planet FM.
Hear the latest episodes of Malayalam FM anytime online at planetaudio.org.nz. And they'll be back on air tomorrow evening at 10 to 5 with a program dedicated to Malayali cinema. This is 104.6 Planet FM. Ifaikane, it's an hour of radio by and for Romanian Aucklanders coming up with Romani Plaithedor on air at 8:30.
Have you got something happening in the arts, entertainment or event world? Then Kick Arts would love to chat about it. Email us at info@kickarts.org.nz. Kick Arts, Aotearoa's one-stop shop for all things art, entertainment, theatre, events, books and more. Join us as we chat with fabulous guests, mixed with great Kiwi music and lots of laughs. Kick Arts, every Sunday 8 p.m. here at Planet FM.
Join me, Nick Petulovich, on Dalmatian Radio on Planet 104.6 every Tuesday night from 7:20, where I inform you on what's happening at the Auckland Dalmatian Cultural Society and also play the latest and greatest music from the various regions of the former Yugoslavia. You can also log on to Planet FM's website, planetaudio.org.nz/Dalmatian Radio, where you can listen to our radio program anywhere in the world and also download it. That's Dalmatian Radio on Planet 104.6 every Tuesday night from 7:20. I look forward to your company. Dovijenja.
Auckland începe inițiativa Zero Waste. Risipă zero. Împreună putem atinge acest prag până în anul 2040. Sunt multe feluri prin care fiecare dintre noi putem reduce risipa și recicla. Ceea ce reciclăm trebuie să fie bine curățat și să nu aibă urme de mâncare. Pentru mai multe detalii, vizitați makethemostofwaste.co.nz. Împreună putem proteja mediul înconjurător și spune nu risipei.
Hi everyone! New Zealand's 2026 general election is coming soon. And this time it's different. You now need to enroll before voting starts. We're out telling everyone, aren't we, pup?
Remember, if you want to vote, you need to enroll first. Do it by 25 October at vote.nz. If you're already enrolled, you'll receive a pack from us soon. Just open it up, check your details are correct, and you're good to go. Brought to you by the Electoral Commission.
wanna feel my love, you've got to reach out and touch my fire, yeah. Oh, oh, if you wanna feel my love, then reach out and touch my fire, 'cause these embers are never gonna cool right down. There's too much heat inside, I'm saying. If you wanna feel my love, then reach out and touch my fire, 'cause these embers are never gonna cool right down. There's too much heat inside, I'm saying. If you wanna feel my love, then reach out and touch my fire, 'cause these embers are never gonna cool right down. There's too much heat inside, I'm saying. If you wanna feel my love, then reach out and touch my fire. These embers are never gonna cool right down. There's too much heat inside. Oh, there's too much heat inside. Yeah. If you wanna feel my love, my love, my love, you got to reach out. Oh,
make radio with funding support through New Zealand On Air. Complete the application on planetaudio.org.nz/make radio.
sino mai tau niwe, he tau polo tu osi, ma ta hola. Ua fulu e minuti ke tai hola walu, fthousi mai ai he, hong fulu e minuti he ma ta hola walu. Ma tutaki mai ki he Eliti O, 104.6 Planet FM, ko Malianga Eric mo Halo Asikona. Ka whakatutala atua I ke tau na ngao ke kehe, mai tau tataru ke kehe manghau niwe. Matutaki atu foki ke kupenga hila www.planetaudio.org.nz/newayhealth. Tawe lahi.
Malo anito ke lau, ko te pokalame tēnei, mo te pahewika o la malo loina. Ki mai ki te Planet FM, tahi o hama te ono, pe ko te www.planetaudio.org.nz/tokelauhealth. Haka longo longo mai, ko au ko whalefanga malo mele mele puka e hoka tāloha atu. Ke manuia ko tau, ma te malo loina I te aloha te tō. Tāloha ni.
me, I can guarantee that you won't like what you see when you look closely. Self-obsessed, desperate to change what's always toying, and once hope shined out from your eyes, but that light has died and the fault is mine. I failed you time over time, to what once was bright fix it, go back and change this fate, but wishing is pointless, and it's all ready to
is a member of CARMA, the Community Access Media Alliance. Find out more at cama.nz. The website has loads of information, and thanks to our friends at Meta Digital.